അപ്പം ഞാൻ എന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിപ്പിച്ചതായ ഒരു വചനം വായ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. രണ്ട് നിർവർത്താനങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ സ്വർഗസ്ഥ പിതാവേ, അല്പസമയം അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദൈവകൃപയോടെ സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ. വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഈ വചനം അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് കൃപയുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീക്ഷിക്കുന്നു. ദൈവോടെ കേൾക്കുമാറാകണമേ. ഒരു രാജാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ദൈവത്തിന് ഹിതകരമായ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ പ്രസാദമുള്ളത് ചെയ്യുക, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തിന് ഹിതപ്രകാരമായി ജീവിച്ചാൽ, പ്രസാദകരമായി ജീവിച്ചാൽ ദൈവം നമ്മളെ മാനിക്കുമെന്നുള്ളതിന് അമ്മേ പല തെളിവുകൾ ഇവിടെ കാണുവാൻ കഴിയും. ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. 63-ാം സങ്കീർത്തനത്തിൽ പ്രകാരം വാക്യമുണ്ട്, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. നമ്മുടെ ദൈവം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ ഓർക്കണം. ആമേൻ. നമ്മുടെ ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് പറയാൻ കഴിയണം, എൻ്റെ ദൈവം വലിയവനായ ദൈവമാണ്, എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്, എൻ്റെ ദൈവം ഉന്നതനായ ദൈവമാണ്, എൻ്റെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം പ്രതികൂലങ്ങളെ മാറ്റുന്നവനായ ദൈവമാണ്, എനിക്ക് അനുകൂലമായി വരുന്നവനായ ദൈവമാണ്. ദാവീദ് അവിടെ പറയുകയാണ്, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി അമേൻ ദാഹിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളും കടന്നു വന്നപ്പോൾ പ്രൈസലോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അമേൻ. കടന്നു വന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം കാണണം, ദൈവത്തിൻ്റെ ബലം കാണണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് എന്നെ ഒന്നുകൂടെ ബലപ്പെടുത്തണം, എന്നെ ഒന്നുകൂടെ ശക്തീകരിക്കണം. ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് അതുപോലെ നടക്കുമെന്ന്. ഇന്ന് ഇന്ന് ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അമേൻ. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് കർത്താവ് നടത്തി തരുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. പുറപ്പാട് പുസ്തകം എടുത്ത് വായിക്കേണ്ട 33-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം, ശ്രദ്ധിക്കണമേ, യഹോവയായ ദൈവം മോശയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ആമേൻ. ഞാൻ കൽപ്പിച്ചതായ ദേശത്തേക്ക് നീ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകുക. ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ വരത്തില്ല. എൻ്റെ കാരണം നിങ്ങൾ ആരാണെന്നറിയാമോ? നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. ശ്രദ്ധിക്കണമേ, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല. ഞാൻ വന്നാൽ ക്ഷണത്തിൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു മോശ നിശ്ചയമായി ദൈവം മുമ്പാകെ വീണ് കരഞ്ഞു കാണുമായിരിക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, യോശുവ കൂടാരത്തെ വിട്ട പിരിയാതിരുന്നു. ആമേൻ. ഈ ദുഃഖകരമായ വചന നിമിത്തം, ശ്രദ്ധിക്കണമേ, ഈ ദുഃഖകരമായ വചന നിമിത്തം ആമേൻ ജനം ദുഃഖിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ദൈവമക്കളെ ഞാനും എനിക്കും നിങ്ങൾക്കും വേണ്ടിയത് എന്താണെന്നറിയാമോ? ഒരു ദുഃഖമാണ് വേണ്ടിയത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ, ഒരു അനുതാപമാണ് വേണ്ടത്, ഒരു കരച്ചിലാണ് വേണ്ടത്. എത്ര പേർ കാൽമാർത്ഥമായി കരയുവാൻ കഴിയും?
ദേശത്തെ ഓർത്തുകൊണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, തലമുറകളെ ഓർത്തുകൊണ്ട് മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെക്ക്. മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ അതോടെ കൂടെ എല്ലാം തരാമെന്നാ. ഇതൊക്കെയും ഞാൻ നിങ്ങൾ ഓടിപ്പോണ്ട ആവശ്യമില്ല, എല്ലാം തരുവാൻ. പ്രശ്നം ഇന്ന് പലർക്കും ഭാരമായിരിക്കുന്നത് എങ്ങനെ വീണ്ടും വീണ്ടും അമ്മേ കൂടുതൽ ഉണ്ടാ ഓരോരോ കാര്യങ്ങൾ സമ്പാദിക്കണം. ഇവിടുത്തെ കാര്യമല്ല, നാട്ടിലെ കാര്യമാണ്. എങ്ങനെ കൂടുതൽ പണക്കാരനാകാമെന്നുള്ളതാ. വിമക്കളെ, ഈ ദിവസങ്ങൾ വേണ്ടത് ആത്മാർത്ഥമായ ഒരു അനുതാപമാണ്, ഒരു കരച്ചിലാണ്. ഏതെങ്കിലും വിഷയത്തിൽ ആത്മാർത്ഥമായ അനുതാപം ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി കരയണം. ജനം ദുഃഖിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അമേൻ. നിന്റെ സാന്നിധ്യം എന്നോട് പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുതെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വേണ്ടിയത് ദൂതനെയല്ല വേണ്ടിയത്. ദൂതന്മാരൊത്തിരി പേരുണ്ട്, അത് വായിച്ചുള്ളവർക്കറിയാം. എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്. നീ എന്നോട് കൂടെ വരണം. നീ എന്നോട് കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതെന്ന് പറഞ്ഞു. യഹോവയായ ദൈവം പറഞ്ഞെന്താ അറിയാമോ? മോശേ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടിയാണ് ഈ ഭാഗം എടുത്തത്. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. നിമക്കളെ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അത് മാത്രം മതി. ദൈവാസം നേരത്തെ ഓർപ്പിച്ചല്ലോ, ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ഇല്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും പ്രൈസ് വട്ട പൂജ്യമായിരിക്കും എന്ന് ഓർത്തോളം. ഒരു വലിയ പൂജ്യം, ഒരു ബിഗ് സീറോയ. എന്നാൽ ദൈവമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്. ഇന്ന് അനേകർ ദൈവമില്ലാത്തവരായി ജീവിക്കുകയാണ്. ആമേൻ. ദൈവത്തെ അറിയാത്തവരായി, അന്യപ്പെട്ടവരായി ജീവിക്കുമ്പോൾ ദൈവമക്കളെ, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. എനിക്ക് നിന്നോട് കുറവ് തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആമേൻ. അത് മാത്രമല്ല, എൻ്റെ മഹിമ ഞാൻ നിന്നെ കാണിക്കുമെന്ന്. പ്രൈസ് ഗോഡ്. ആമേൻ. എൻ്റെ മഹിമ നിൻ്റെ മുമ്പാകെ വരുമെന്ന്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരും. അപ്പോഴാണ് മോശ പറഞ്ഞത്, നിൻ്റെ തേജസ് കൂടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. നിൻ്റെ തേജസ് കൂടെ എന്നെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ മുഖം നിനക്ക് കാണുവാൻ കഴിയുകയില്ല, എന്നാൽ എൻ്റെ തേജസ് നിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഞാൻ നിന്നെ ഒരു പാറമേൽ നിർത്തും. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ, നിങ്ങളെ വീട്ടിൽ ചെന്ന് വായിക്കണം, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഇവിടെ ഇതാ ഒരു പാറയുണ്ട്. ദൈവമക്കളെ, എത്ര പ്രാവശ്യം പാറമേൽ നിർത്തി എന്നറിയാമോ? ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ ഞാൻ നിങ്ങളുമായിരുന്നപ്പോൾ, ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിന്ന് ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, കൃപകളെ ഓർക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കും? എങ്ങനെ പാടാതിരിക്കും? എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ആരാധിക്കാതിരിക്കും? എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കും? ഇവിടെ ഇതാ ഒരു പാറ, നിന്നെ ഞാൻ പാറമേൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, ആമേൻ, പാറയുടെ പിളർപ്പിൽ നിന്നെ ആക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പാറയുടെ പിളർപ്പിൽ. പ്രൈസ് ദി മക്കളെ. ആമേൻ. അവൻ പാറയുടെ പിളർപ്പിൽ നമ്മളെ നിർത്തുന്നവനാണ്. പിന്നെ വേറൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും. എൻ്റെ കൈ കൊണ്ട്, ദൈവമക്കളെ. ആമേൻ. രണ്ടു ദിവസം കടന്നു വരുമ്പോൾ ദൈവത്തെ അവിടെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്, ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ, യഹോവയെ അന്വേഷിച്ച കാലത്തോളം. ആ കാലത്തോളം എന്നുള്ളതിന് പ്രത്യേകതയുണ്ട്. അവിടെ രണ്ട് അണ്ടർലൈൻ ചെയ്യണം. കാലത്തോളം യഹോവയായ ദൈവം അവൻ എന്ത് ചെയ്തറിയാമോ? അവൻ അഭിവൃദ്ധി നൽകി, അവനെ സഹായിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ശത്രുക്കൾ കടന്നു വന്നപ്പോൾ അമേൻ ഹോമിയ ദൈവം അവനെ സഹായിച്ചു. അനേകർ അവന് കാഴ്ച കൊണ്ടുവന്നു. അവൻ പട്ടണങ്ങളെ പണിത് ഉറപ്പിച്ചു. അവൻ കിണറുകൾ കുഴിപ്പിച്ചു. അമേ കൃഷിക്കാരും മുന്തിരിത്തോട്ടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ അമേൻ ഈ രാജാവിന് ഉസ്യാവ് എന്നാണ് രാജാവിൻ്റെ പേര്. അമേൻ ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു. അതിൻ്റെ എത്ര അംഗങ്ങളുണ്ട് കൊടുത്തിട്ടുണ്ട്? 307,500 പേരുള്ള ഒരു സൈന്യം എന്നല്ല കൊടുത്തിരിക്കുന്നത്, ഒരു സൈന്യ ബലമുണ്ടായിരുന്നു. അമേൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാക്യമായിരുന്നു. അമേൻ അവൻ അമേൻ ഈ സൈന്യത്തിന് വേണ്ടി കവചം, വില്ല്, കവണക്കല്ല് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അമേൻ അതിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അമേ വായിച്ചാട്ട്, അവൻ അസ്ത്രങ്ങളും പ്രയോഗിപ്പാൻ വെക്കേണ്ടതിന് കൗശല പണിക്കാർ സങ്കൽപ്പിച്ച് യന്ത്രങ്ങൾ, അതായത് ഇന്നത്തെ വലിയ ബോംബുകളോ, ശ്രദ്ധിക്കണമേ, അല്ലെങ്കിൽ വലിയ ജെറ്റുകളോ, F-16 ഇതൊക്കെ സങ്കൽപ്പിച്ച് എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കുന്നത് പോലെ അന്ന് സങ്കൽപ്പിച്ച ആൾക്കാർ യന്ത്രങ്ങൾ യെരുശലേമിൽ എന്ത് ചെയ്തു? തീർപ്പിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയകരമായ ഒരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവക്കളെ ദൈവം ചെയ്യുന്നതല്ല, അതിശയമാണ്. ഓർത്ത് മനസ്സിലാകുന്നുണ്ടോ? 126-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം വാക്യമുണ്ട്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഇവിടെ ചിലർക്ക് തോന്നുന്നുണ്ടോ? ചിലർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് രണ്ടും രണ്ടു പേർക്കും തോന്നുന്നുണ്ടോ? ആമേൻ. സ്വപ്നം കാ, കാരണം അവരൊരിക്കൽ പറഞ്ഞു, ആമേൻ, ഈ ഇസ്രായേൽ മക്കൾ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായി, ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം നശിച്ചു, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നു. ആമേൻ എന്ന് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്റെ ശവക്കുഴി തുറക്കുമെന്ന്, ഞാൻ നിന്റെ ശവക്കുഴി തുറന്ന് ഞാൻ അവിടെ നിന്ന് നിന്നെ പിടിച്ച് കയറ്റി. നിമക്കളെ അതിനൊക്കെ ഒത്തിരി ആശയങ്ങളുണ്ട് കേട്ടോ, അനുഭവങ്ങൾക്കൂടെ കടന്നു പോയത് നിമക്കൊക്കെ അറിയാം. ശവക്കുഴി തുറന്ന് ഞാൻ നിന്നെ പിടിച്ച് കയറ്റി നിന്റെ സ്വന്തം സ്ഥലമായ ആമേൻ എരിശിലേമിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കൂ. നിരാശയോടെ പോകുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള വാഗ്ദത്തമാണ്. അവൻ ശവക്കുഴി തുറക്കുവാൻ, അവൻ അന്ധകാരത്തെ മാറ്റുവാൻ, അവൻ കെട്ടുകളെ അഴിക്കുവാൻ, ദുഷ്ട പിശാച് വച്ചിരിക്കുന്ന ബന്ധനങ്ങളെ ആമേൻ അറച്ചു മാറ്റുവാൻ, തലമുറയ്ക്കെതിരായി വെല്ലുവിളിക്കുന്ന പ്രതിസര മുറികളിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ട പിശാചുണ്ട്. ഞാൻ പെണ്ണി കുറച്ച് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളുടെ ദൈവക്കോട് പറയും, അമേ നമ്മുടെ അമേ പ്രിയപ്പെട്ടവരെ മുറിക്കുള്ളിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്, അന്ധകാര ശക്തികളുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിച്ചാലും ചില കെട്ടുകൾ അഴിഞ്ഞു മാറും, ചില ബന്ധനങ്ങൾ അഴിയും. പ്രൈസ് ദ ലോർഡ്. അതെങ്ങനെയാണെന്നറിയാമോ? ആരാധനയിൽ കൂടെയാണ്. അമേ അന്യഭാഷ അമേ പ്രൈസ് ആരാധിച്ചാൽ, ആത്മാവിൽ ആരാധിച്ചാലാണ് വിടുതലുള്ളത്. ആത്മാവിൽ ആരാധിച്ചാൽ സൗഖ്യമാണ്. ആത്മാവിൽ ആരാധിച്ചാൽ കെട്ടുകൾ അഴിയും. ആത്മാവിൽ ആരാധിച്ചാൽ ബന്ധനങ്ങൾ അഴിയും. പ്രൈസ് ദ ലോർഡ്. അമേ ശക്തിയെ പുതുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിനക്കറിഞ്ഞുകൂടിയോ യഹോവ നിത്യദൈവം ഭൂമിയുടെ ആരുകൾ സൃഷ്ടിച്ചവനാണ്. യഹോവ ആരാന്നറിയാമോ? നമ്മുടെ ദൈവം ആരാ? ആമേൻ. യെശയ്യാപ്രവചനം വായിക്കേണ്ട 40-ാം അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവൻ നിത്യദൈവമാണെന്ന്. നിത്യദൈവം. ആമേൻ. ഒരുപക്ഷെങ്കിൽ ഒരു ദിവസം നമ്മളെല്ലാവരും കൈവിടാൻ സാധ്യതയുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷീണങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ഇവിടെയൊക്കെ ഇപ്പം അമ്മ നേഴ്സിംഗ് ഹോമുണ്ട്, കേരളത്തിലുമുണ്ട്, കുമ്പനാട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ അറിവിന് വേണ്ടി പറയുക, അമ്മ ക്രിസോസ്റ്റം തിരുമേനി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്രിസോസ്റ്റം തിരുമേനിയുടെ
അവൻ ജന്മഭൂമി അതായത് 3 ഏക്കർ സ്ഥലം കുമ്പനാട് ഫെലോഷിപ്പിനടുത്തായിട്ട് അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ദാനം ചെയ്തു. ഇന്ന് അവിടെ 3-4 നല്ല കെട്ടിടങ്ങളുണ്ട്. അമേൻ. അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ അവിടെ വിശ്രമിക്കുക. 10,000 രൂപ അവിടെ കൊടുക്കണം. പിന്നെ മെഡിസിനൊക്കെ വേറെ അഡീഷണൽ. ദൈവമക്കളെ, എന്നാൽ ഒരു കാര്യമുണ്ട് ഞാൻ പറയട്ടെ, ദൈവം നമ്മൾ ഒരിക്കലും കൈവിടുന്നവനല്ല. നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ്. സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ കഴിയുന്നവനാണ് ആ ദൈവം. ഭൂമിയിലെ പൊടിയുണ്ടല്ലോ, ഞാനും നിങ്ങളും കാണുന്ന ഈ ഭൂമിയിലെ പൊടിയുണ്ടല്ലോ, നാഴിക്കുള്ളിൽ ഒതുക്കുവാൻ കഴിയുന്നവനാണ് ആ ദൈവം. ആമേൻ. ഒരു ദ്വീപിനെ നരിയാണിയെ പോലെ പൊക്കിയെടുത്ത് മാറ്റാ, അതായത് ഒരു മണൽത്തരിയെ പോലെ പൊക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നവനാ ദൈവം. ആകാശ മണ്ഡലങ്ങളുള്ള അനേകായിരം കോടി കോടി നക്ഷത്രങ്ങൾക്ക് പേർ വിളിക്കുന്നവനാണ് ദൈവം. നിനക്കറിഞ്ഞുകൂടെയോ, നിനക്കറിഞ്ഞുകൂടെയോ, നീ ഒന്ന് മനസ്സിലാക്ക, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ നിത്യദൈവമാണ്. ഓ, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളരുന്നില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ എന്തെങ്കിലും അറിയാമോ? അവൻ ബലം നൽകുമെന്ന്. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ബലം കൊടുക്കും, ബലം വർദ്ധിപ്പിക്കും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും 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 യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്ന്. ഞാൻ പലപ്പോഴും ആ വാക്യം വായിക്കുമ്പോൾ ദൈവസേനയിൽ ദൈവത്തിൽ സൂചിച്ചിട്ടുണ്ട്, കഴുകന്മാരെ പോലെ ചിറടിച്ച് കയറുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. ഈ ലോകത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ഇവിടെ കടാദാസൻ ഉറപ്പിച്ചു 10 പ്രശ്നങ്ങൾ. ആമേൻ. ഒരു ദിവസം ഞാൻ സാധാരണ ഓർക്കാറുണ്ട് പ്രശ്നങ്ങളുടെ കാര്യം. ഓർക്കുമ്പം ഒരു പ്രശ്നം വന്ന് ഇങ്ങനെ ലൈനിൽ നിൽക്കുക, പ്രാർത്ഥിച്ച് ഉപസിച്ച് കണ്ണീരൊഴുക്കി ആ പ്രശ്നം മാറിപ്പോയി. സ്തോത്രം. ആമേൻ. അടുത്ത നിമിഷം വേറൊരു പ്രശ്നം വന്നു, ആ പ്രശ്നം ഇച്ചിരി കട്ടി കൂടിയ പ്രശ്നമായിരുന്നു അല്ലേ. ആമേൻ. ആദ്യം ഒരു പ്രശ്നം വന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു. അമ്മേ അത് പ്രാർത്ഥിച്ചു മാറി. അമ്മേ വേറൊരു പ്രശ്നം വന്നു, വേറെ പ്രശ്നം വന്നു, വേറെ പ്രശ്നം വന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിനറിയാം എത്രത്തോളം വെയിറ്റ് എനിക്ക് താങ്ങാനൊക്കെ ഒന്നറിയാം അല്ലേ. എത്രത്തോളം ഭാരം എനിക്ക്, എന്തോ ശക്തിയുണ്ടെന്ന്, എന്തോ കെപ്പുണ്ടെന്നറിയാം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെയുണ്ട്. ഏതെല്ലാം പ്രശ്നം വന്നാലും ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഉറക്കണം, ഒരു ഒട്ടും സംശയം ഉണ്ടാകരുത്. ആമേൻ. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ അവൻ ഇറങ്ങി വരും. ആമേൻ. അഗ്നിയുടെ ശക്തി 7 ഇരട്ടി വർദ്ധിപ്പിച്ചെന്നായിരിക്കുന്നത് അല്ലേ. നമുക്കറിയാമല്ലോ 7 ഇരട്ടി വർദ്ധിപ്പിച്ചപ്പോൾ ദൈവത്തിനറിയാം, സർവശക്തനാ ദൈവത്തിനറിയാം. ആമേൻ. അവിടെ മനുഷ്യപുത്രൻ ഇറങ്ങി വരണം, അല്ലെങ്കിൽ ഒരു ദൂതന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണെന്നറിയാം. ആമേൻ. ശദ്രക്ക് മേശക്ക് അബേദനഗോവ് തീച്ചുളിയിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പായി തന്നെ സ്വർഗം തീരുമാനിച്ചു ദൂതനെ അയക്കുവാൻ. പ്രൈസലോൾ. നമ്മുടെ ദൈവമാരാണെന്നറിയാമോ? നമ്മുടെ ദൈവമാണ് വലിയവനായ ദൈവം. പ്രൈസലോൾ. ഹല്ലേലൂയ. ആമേൻ. അതിശയകരമായി അവന് സഹായം ലഭിച്ചെന്ന്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാനത് ചോദിക്കട്ടെ, എല്ലാവരും ഏറ്റെടുക്കണമേ, എല്ലാവരും ചിന്തിക്കണമേ. ആമേൻ. ഞാനും നിങ്ങളും ചില പലപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരാ. ഇന്നതെനിക്കില്ലല്ലോ, ഇന്നതെനിക്കില്ലല്ലോ. എനിക്ക് കുമ്പനാട്ടൊരു വീടുണ്ട്, എല്ലാവർക്കും അറിയാം. അത് എൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. 3 ബെഡ്റൂം. ആമേൻ. 1983 ദൈവത്തിൻ്റെ കൃപയാൽ പണിതൊരു വീടാണ്. സൗദി അറേബ്യ ജോലിയായിരുന്നപ്പോൾ. ആമേൻ. ഇന്ന് കുമ്പനാട്ട് നിങ്ങൾക്കറിയാം കോടികളുടെ വീടുണ്ട്. ഇന്നിപ്പോൾ കോടികളാണ് ആൾക്കാർ വീട് വെക്കുന്നത്. എനിക്കൊരാഗ്രഹം തോന്നി, ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ദൈവത്തിന് മുമ്പിൽ, ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്. ഇപ്പോൾ എനിക്ക് 63 വയസ്സ് കഴിഞ്ഞു. എനിക്കിനി അറിയാം എത്ര നാട് എനിക്ക് ഈ ലോകത്തിനുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ആഗ്രഹം ഞാൻ പറയാം, എൻ്റെ ഭാര്യയുടെ ആഗ്രഹം, ഓരോ ദിവസവും ദൈവത്തോട് ഒന്നുകൂടെ അടുക്കണം. ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയിട്ടില്ല ഈ വീടൊന്ന് ഇടിച്ചു പൊളിക്കണം തോന്നിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ആരോട് പറഞ്ഞു, എൻ്റെ ഒരാഗ്രഹം എനിക്ക് ആ ഭവനത്തിൽ തന്നെ താമസിക്കണമെന്നാണ്. ദൈവമക്കളെ, ദൈവം സഹായിക്കുവാൻ വിശ്വസ്തനാണ്. പ്ലീസ് ലോർഡ്, സഹായം ലഭിച്ചെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആത്മാർത്ഥമായ സ്തോത്രം പറയാൻ കഴിയും? ദൈവത്തെങ്കിൽ അതിശയകരമായി സഹായം ലഭിച്ചു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ. ഇതിങ്ങനെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ തോന്നാം ഇദ്ദേഹം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരുന്നു. ഈ രാജാഭിഷേകിൻ്റെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ദാവീദ് ചെയ്തതുപോലെ ദൈവത്തിന് മുട്ടുമടക്കേണ്ട വ്യക്തിയായിരുന്നു. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ, ഞാനും എൻ്റെ ഗ്രഹവും എന്തു മാത്രമുള്ളൂ എന്ന് പറയേണ്ട വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ രൂത്ത് പറഞ്ഞതുപോലെ, ഞാനൊരു അന്യദേശക്കാരത്തി ആയിരിക്കെ നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറയേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ പതിനാറാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം, ഓ ദൈവമക്കളെ, നമ്മൾ പ്രത്യേകം കുരുക്കളുടെ ഒരു വാക്യമാകട്ടോ, ആമേൻ. അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നിന്നരമോ അവൻ്റെ നാശത്തിനായി ഒന്ന് നെഗളിച്ചെന്ന്. ഒരു നെഗളം വന്നാൽ മതി, എല്ലാം തീരും. അതുകൊണ്ടാണ് കൂടെ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ആമേൻ. തന്നെത്താൻ താഴ്ത്തുന്നവൻ എന്താണ് ഉയർത്തപ്പെടും. ആമേൻ. കർത്താവ് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ ആ ദൈവ രൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള ആമേൻ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്തു തന്നെത്താൻ താഴ്ത്തി ആമേൻ മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു നിന്നിട്ടുണ്ട്. യഹോവയ ദൈവം ചോദ്യമുണ്ട്, മനുഷ്യ നല്ലതെന്തെന്ന് യഹോവ നിനക്ക് തന്നിരിക്കുന്നു. ദയാതൽപരനായിരിക്കാനും അത് മാത്രമല്ല നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ യഹോവയ ദൈവം എന്താണ് ചോദിക്കുന്നത്? യെശയ്യാപ്രമാണം 57:15 പറയുന്നുണ്ട്, ഉന്നതനെ ഉയർന്നിരിക്കുന്നവന് ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമോൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ. ഞാൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായി വസിക്കുന്നുവെങ്കിലും താഴ്മയുള്ളവരുടെ മനസ്സിൽ ചൈതന്യം വരുത്തുവാൻ താഴ്മയുള്ളവരോടുകൂടെ മനോവിനയമുള്ളവരോടുകൂടെ എന്താണ് വസിക്കുമെന്ന് പ്രീസ് കാണും. ദാസൻ ആദ്യനോട് പറഞ്ഞു, ആമേൻ, സമയം ഇഷ്ടംപോലെ എടുത്താൻ പറഞ്ഞു. സമയം പറഞ്ഞു, പക്ഷെ അത്ര ഞാൻ എടുക്കുന്നില്ല, അതിനുപയായിരിക്കും എനിക്ക്. കാരണം ഞാനൊരു ശുശ്രൂഷകനാണ്. പാസ്റ്റർമാരൊക്കെ ഇരുന്ന് നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇവ സമയം ചില കൂടി പോകുന്നു, ഞാനും വിചാരിച്ചിട്ടുണ്ട്. സമയം അവിടെ പെണ്ണുക്കളൊക്കെ സമയം കൊടുക്കുമ്പോൾ ഞാനെന്നാൽ തന്ന സമയത്ത് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവ എന്താണ് സംഭവിച്ചത്? ആമേൻ. നിഗളിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് കുറ്റം ചെയ്തെന്ന്. ആമേൻ. ഹൃദയത്തിൽ നിഗളം വന്നപ്പോൾ ഈ രാജാവ് ആദ്യം ചെയ്തത് യഹോവയ്ക്ക് വിരോധമായി എന്ത് ചെയ്തു? ആമേൻ. കുറ്റം ചെയ്തു. ആമേൻ. ചെയ്യരാത്ത കാര്യം ചെയ്തു. ദൈവമക്കൾ, നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. കഴിഞ്ഞ ഞാൻ ചില നാളുകൾക്കും ഞാനിത് പഠിച്ച ഞാൻ വായിച്ചപ്പോൾ എന്നെ പഠിച്ച കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പോകും. ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളുണ്ട് അല്ലേ? ആമേൻ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളുണ്ട്, കാര്യങ്ങളുണ്ട്, അതെന്ത് ചെയ്യണം? അത് നമ്മൾ ചെയ്തു പോകണം, വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ പോകരുത്. പ്ലീസ് ഗോഡ്. ഓരോരുത്തരും വിളിക്കുന്ന ഓരോരുത്തരും ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. അതൊക്കെ ചെയ്യുക. ആമേൻ. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം ഇതാണ്. ആമേൻ. ഇത് നിനക്ക് മാനമായിരിക്കയില്ല എന്ന് പുരോഹിതന്മാർ പറഞ്ഞപ്പോൾ, ഇത് നിനക്ക് മാനമായിരിക്കയില്ല, യോഗ്യമായിരിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തരമോ ധൂപകലശം, ശ്രദ്ധിക്കണമേ, അഥവാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ അങ്ങനെ പറയട്ടെ, ധൂപകലശം അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അവൻ കോപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം അവൻ അവിടെ നിന്ന് പോകുവാൻ ബദ്ധപ്പെട്ടു. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കട്ടെ. അവയൻ ഉസ്സിയാവ് മരിച്ച സന്ദർഭത്തിൽ തൻ്റെ പിതാക്കന്മാരെ ഇപ്പോൾ നിദ്രാവകാശം എഴുതിയിട്ടുണ്ട്. 23-ാം വാക്യത്തിൽ കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്, ഒന്ന് വായിക്കാമോ? പ്രാവശ്യം അവൻ എന്നെ ആ വാക്ക് ഒത്തിരി ചിന്തിപ്പിച്ചു കേട്ടോ. എന്താ ജനം പറഞ്ഞതറിയാമോ? ഇവൻ ആരാന്നറിയാമോ? ആരാണെന്നറിയാമോ? ഇവൻ 16-ാമത്തെ വയസ്സിലാണ് രാജാവായത്. ഇവൻ അർഹതയില്ലാത്ത സ്ഥാനത്താണ് ഇവൻ രാജാവായത്. 16-ാമത്തെ വയസ്സിൽ രാജാവായത് ആരും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചാൾസ് രാജകുമാരൻ ഇതൊരു രാജാവ് ആയിട്ടില്ല. ഇപ്പം 10-65 വയസ്സുണ്ട്. ചാൾസ് ഡാരവിനറിയാം, ഇദ്ദേഹം 16-ാമത്തെ വയസ്സിൽ രാജാവായി. 52 വർഷക്കാലം ദൈവം കൊടുത്തു. എന്തിനാണ് തരുമോ? ഭരിക്കാൻ വേണ്ടി. ദൈവം ഒത്തിരി നന്മ കൊടുത്തു. എന്നാൽ അവസാനം വന്നപ്പോൾ ജനം പറയുന്ന കാര്യം വളരെ പരിതാപകരമായ കാര്യമാണ്. ഇവൻ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാണ് ഇവനെ അടക്കിയത്. ദൈവമക്കളെ, നമുക്ക് ബൈബിളിലെ അനേകരുടെ മരണത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പ്രത്യാശ നൽകുന്ന ഒത്തിരി മരണങ്ങൾ ഈ ബൈബിളിനകത്തുണ്ട്. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യോസഫ് മരിക്കുന്ന സന്ദർഭമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു നിന്നിട്ടുണ്ട്. അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ശ്രദ്ധിക്കണമേ, തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഇതാ ഞാൻ മരിക്കുന്നു. ദൈവം നിങ്ങളെ ഒരു ദിവസം സന്ദർശിക്കും. അവൻ നിങ്ങളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. എനിക്കിന്ന് പകൽക്കാലം. ആമേൻ. ഇനി ഞാനിവിടെ വരുമോ ശുശ്രൂഷിക്കുമോ എനിക്കറിയപ്പില്ല, ഒന്നും എനിക്കറിയപ്പില്ല. എന്നാൽ ഇവിടെയുള്ള ദൈവസഭയോട് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നത്, ഒരു ദിവസം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. പ്രത്യാശയുണ്ടോ? ചോദിക്കട്ടെ, പ്രത്യാശയുണ്ടോ? പ്രത്യാശയുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ടോ. എവിടേക്കാണെന്നറിയാമോ? വാഗ്ദത്തം ചെയ്ത ദേശം, സ്വർഗീയ ആമേൻ ദേശത്തേക്ക് കർത്താവ് ഒരുക്കുന്ന ആമേൻ ആ നല്ല അവസര ആമേ പരദേശിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആമേൻ. ഡി എൽ മോഡി മരിച്ചത് December 21, 1899 അദ്ദേഹം മരിക്കുന്നതിൻ്റെ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ദർശനം കണ്ടു. ആ ദർശനം ഇപ്രകാരമായിരുന്നു, പർദീസ തുറക്കുകയാണ്. ദൈവദാസനായ ഡി എൽ മോഡിക്ക് വേണ്ടി അത്യുത്വാരം ചെയ്ത് ഡി എൽ മോഡിക്ക് വേണ്ടി ഇതാ പർദീസ തുറക്കുന്നു. മൂത്ത മകനായ വില്ലെന്ന് പറഞ്ഞ മകൻ വന്ന് ചോദിച്ചു, ഡാഡി വാട്ട് ഹാപ്പൻഡ്? പറഞ്ഞു, മകനെ തിരിച്ചു വിളിക്കരുത്, പർദീസ കർത്താവ് തുറന്നിരിക്കുന്നു, ഞാൻ അവിടേക്ക് പോകുകയാണെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ, മക്കളും കൊച്ചുമക്കളെല്ലാം കൂടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഡി എൽ മോഡി പർദീസയിലേക്ക് പോയി. ആമേൻ. ഡി എൽ മോഡി ഒരു പ്രസ്താവന എഴുതിയിരുന്നു. ആമേൻ. അമേരിക്കയിലുള്ളതായ പേപ്പറുകളിൽ ഡി എൽ മോഡി മരിച്ചു എന്നൊരു വർത്തമാനം ചിലപ്പോൾ വന്നേക്കാം. നിങ്ങളാരും വിശ്വസിക്കരുത്, ഡി എൽ മോഡി മരിക്കുകയല്ല, ഡി എൽ മോഡി പർദീസയിൽ പോകും. ദൈവമക്കളെ, നമുക്ക് പർദീസയിൽ പോകണം. ഇവിടെ കേട്ടല്ലോ, നമുക്കൊരു പർദീസ കർത്താവ് ഒരുക്കിയിട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് കർത്താവിൻ്റെ ആസനയും കുടുംബത്തെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.